വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ ഏറ്റവും നീളമുള്ള അധ്യായമാണ് 26 അധ്യായം. ഇതിലെ 30 വാക്യം അവസാനിക്കുന്നിടത്ത് ഒരു നിർത്തുണ്ട്. വിശുദ്ധ യോഹനാന്റെ സുവിശേഷം 15, 16, 17 അധ്യായങ്ങൾ വേണമെങ്കിൽ ഈ നിർത്തിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. 57 വാക്യത്തിന്റെ ആരംഭത്തിൽ വേറൊരു സ്വാഭാവികമായി നിർത്തി കൊടുക്കാവുന്നതാണ്. മത നേതാക്കന്മാരുടെ മുൻപിൽ യേശുവിനെ വിസ്തരിക്കുന്നത് വേണമെങ്കിൽ വേറൊരു അധ്യായമാക്കി വേർതിരിക്കാവുന്നതാണ്. തിരുവചനത്തെ വിവിധ ഭാഗങ്ങളായി വിഭാഗിച്ചവർ ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇങ്ങനെ ഇട്ടിരുന്നതാകാം. കാരണം വായനക്കാരന് ഈ സംഭവങ്ങളുടെ ഗൗരവം പ്രസക്തി മനസ്സിലാക്കുവാൻ കൂടുതൽ സഹായമാകട്ടെ എന്ന് ചിന്തിച്ച് നിർത്താതെ സംഭവം പറഞ്ഞു പോയതാകാം. ഈ 26 അധ്യായത്തിലെ എല്ലാ സംഭവങ്ങളും വിശദീകരണങ്ങളും ക്രൂശിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. അധികം ചിന്തിക്കാതെ വായിച്ചു പോകുന്ന ഒരാൾക്ക് തോന്നാവുന്ന ഒരു കാര്യം എന്തെന്നാൽ, യേശു ആകെ ഒരു ഊരാക്കുടുക്കിൽ അകപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആകെ പരാജയപ്പെട്ടു എന്ന് തോന്നൽ. തനിക്ക് തന്നെ ഒരു നിയന്ത്രണവും ഇല്ലാത്ത ചുറ്റുപാടിൽ തന്നെ ഇപ്പോൾ ആക്കിയിരിക്കുന്നു എന്ന ചിന്ത. പക്ഷേ യാഥാർത്ഥ്യം അതല്ല സുഹൃത്തെ. നാം ശ്രദ്ധിച്ചു പഠിച്ചാൽ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, അവൻ ആ സാഹചര്യത്തെ അപ്പോഴും നിയന്ത്രിച്ചിരുന്നു എന്നാണ്. സകലവും അവിടുത്തെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. താൻ മറ്റേതൊരു അവസരത്തിലായിരുന്നതിനേക്കാളും രാജകീയമായിട്ട് തന്നെയാണ് ക്രൂശിങ്കിലേക്ക് അടുക്കുമ്പോൾ ആയിരുന്നത്. ഈ 26 അധ്യായത്തിലും അടുത്ത അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നതെല്ലാം 6 മാസങ്ങൾക്ക് മുൻപ് ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് അവൻ തറപ്പിച്ചു പറഞ്ഞ ആ പ്രഖ്യാപനത്തിന്റെ വെളിച്ചത്തിൽ വേണം നാം കാണേണ്ടത്. അതായത്, താൻ മരിക്കുവാനായിട്ടാണ് യെരുശലേമിലേക്ക് പോകുന്നതെന്ന ഉറപ്പ്. ആ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കാതുള്ള ഒരു പോക്കായിരുന്നു യേശുവിൻ്റേത്. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3 ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങിയെന്ന് മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ നാം വായിച്ചല്ലോ. ദൈവത്തിന്റെ ടൈം ടേബിൾ വെച്ചിട്ട് തന്നെയാണ് യേശു കർത്താവ് നീങ്ങിക്കൊണ്ടിരുന്നത്. അന്നത്തെ മത നേതൃത്വത്തിനും റോമൻ ശക്തിക്കും ഇടയിൽ ഞെരിഞ്ഞമർന്ന നിസ്സഹായനായ ഒരു കുറ്റവാളി അല്ലായിരുന്നു കർത്താവായി യേശു. ആരും സഹായിക്കുവാനില്ലാതിരുന്നതിനാൽ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊക്കെ സംഭവിച്ചതുമല്ല സുഹൃത്തെ. ഈ 26 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ കാര്യങ്ങൾ വായിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ എന്തെന്നില്ലാത്ത ഒരു ഭയഭക്തി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇവ നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതങ്ങളായ കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ടാണ് നാം നമ്മുടെ ആത്മരക്ഷ സ്വന്തമാക്കിയതെന്ന് ചുരുക്കം. 26 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ നാം കാണുന്നത്, ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട്. ഈ വചനങ്ങളൊക്കെയും ഏത് വചനങ്ങളാണ്? ഒലിവുമലയിൽ വെച്ച് അവൻ പറഞ്ഞ വചനങ്ങൾ, യുഗാവസാനത്തെക്കുറിച്ചുള്ള അവരുടെ ചോദ്യങ്ങൾക്ക് യേശു മറുപടി നൽകി. ഇപ്പോൾ അവർക്കായി അവൻ്റെ കൈവശം വേറെ ചില കാര്യങ്ങളുണ്ട്. 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹ ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും കയ്യപ്പ മഹാപുരോഹിതന്റെ മണ്ഡപത്തിൽ വന്നുകൂടി. യേശുവിനെ ഉപായത്തിൽ പിടിച്ചു കൊല്ലുവാൻ ആലോചിച്ചുവെങ്കിലും ജനത്തിൽ കലഹമുണ്ടാകാതിരിപ്പാൻ പെരുന്നാളിൽ അരുത് എന്ന് പറഞ്ഞു. നോക്കണേ, താൻ മരിക്കുവാനായി പോകുന്നു എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ് 2 വാക്യത്തിൽ നാം വായിച്ചത്. ഫിലിപ്പിന്റെ കൈസരിയിലെ ആ സംഭവത്തിന് ശേഷം 6 മാസങ്ങൾക്കുള്ളിൽ ഇത് 6 പ്രാവശ്യമാണ് യേശു തൻ്റെ വരുവാനിരിക്കുന്ന മരണത്തെക്കുറിച്ച് കൃത്യമായി പ്രസ്താവിക്കുന്നത്. 2 വാക്യത്തിൽ അവൻ തൻ്റെ മരണത്തിൻ്റെ സമയം നിശ്ചയിച്ചു പറയുന്നു. അതായത്, 2 ദിവസങ്ങൾ കഴിഞ്ഞ് പെസഹ പെരുന്നാളിൽ താൻ ക്രൂശിക്കപ്പെടും എന്ന്. പക്ഷേ മത നേതാക്കന്മാരുടെ പദ്ധതി വേറെയായിരുന്നു. ജനത്തിൽ കലഹമുണ്ടാകാതിരിക്കാൻ അവനെ പെരുന്നാളിൽ കൊല്ലരുതെന്നാണ് മത നേതാക്കന്മാർ പറയുന്നത്. കർത്താവിനെ കൊന്ന അതേ ആളുകൾ ഈ പറയുന്ന അവസരത്തിൽ ആലോചിച്ചിട്ട് പറഞ്ഞത് അവർ അവനെ പെസഹ പെരുന്നാളിൻ്റെ സമയത്ത് കൊല്ലുകയില്ലെന്നാണ്. പക്ഷേ ക്രിസ്തു പറയുന്നത് താൻ പെസഹായുടെ സമയത്ത് മരിക്കുമെന്ന്. ഇതിൽ ആരാണിപ്പോൾ ശരി? എപ്പോഴാണ് അവൻ മരിച്ചത്? പെസഹായുടെ സമയത്ത് തന്നെയാണ് അവൻ മരിച്ചത്. ഇത് വ്യക്തമാക്കുന്ന ഒരു വസ്തുത എന്തെന്നാൽ, യേശുവിൻ്റെ ശത്രുക്കളല്ല, യേശു തന്നെയാണ് തൻ്റെ മരണത്തിൻ്റെ സമയം നിശ്ചയിച്ചത്. സാഹചര്യം പൂർണ്ണമായും യേശുവിൻ്റെ നിയന്ത്രണത്തിന് കീഴ് തന്നെയായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിലെ രാജാവ് യേശു തന്നെയാണ് കേട്ടോ. മറ്റേതൊരു സമയത്തെ അപേക്ഷിച്ചും കൂടുതൽ സഹായം അറ്റവനായും ബലഹീനനായും അവൻ തീർന്നു എന്ന് തോന്നിയാൽ തന്നെ സകലവും അവന്റെ പൂർണ്ണ നിയന്ത്രണത്തിന് കീഴ് ആയിരുന്നു. യേശുവിനെതിരെ മത നേതാക്കന്മാർക്കുണ്ടായ പക യേശുവിനെ കൊല്ലുവാനുള്ള ഗൂഢാലോചനയിലേക്ക് അവരെ നടത്തി. കാര്യങ്ങൾ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുവാനാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ അപ്രകാരം ചെയ്യുവാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. സാഹചര്യങ്ങൾ പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത് യേശു തന്നെയായിരുന്നു. അവൻ ക്രൂശിനോട് അടുക്കും തോറും കൂടുതൽ കൂടുതൽ രാജകീയമായി തന്നെ ആയിരുന്നു. ആ സംഭവത്തിൽ നിന്നും നാം വളരെ ആശ്ചര്യജനകമായ ഒരു വെളിച്ചത്തിലേക്ക് മാറുകയാണ്. 6-7 വാക്യങ്ങൾ. യേശു ബെഥാനിയിൽ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെങ്കൽ ഭരണി എടുത്തും കൊണ്ട് അവന്റെ അടുക്ക വന്നു. അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവന്റെ തലയിൽ ഒഴിച്ചു. യെരുശലേം പകയുടെയും വിദ്വേഷത്തിന്റെയും സ്ഥലമായിരുന്നതുപോലെ ബെഥാന്യ സ്നേഹത്തിന്റെ ഒരു സ്ഥലമായിരുന്നു. തന്റെ മരണത്തിന് തൊട്ടു മുൻപുള്ള അവസാന മണിക്കൂറുകൾ യേശു ബെഥാന്യയിലാണ് ചെലവഴിച്ചത്. ഈ സംഭവം നടക്കുന്നത് കുഷ്ഠരോഗിയായ ശിമോന്റെ ഭവനത്തിൽ വെച്ചായിരുന്നു. ആളുകൾ അവനെ എന്തുകൊണ്ടാണ് കുഷ്ഠരോഗിയായ ശിമോൻ എന്ന് വിളിച്ചിരുന്നതെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? അവന് കുഷ്ഠരോഗമുണ്ടായിരുന്നോ? അവന് ആ രോഗമുണ്ടായിരുന്ന ഒരു സമയമുണ്ടായി കാണും. എന്നാൽ യേശു അവനെ സൗഖ്യമാക്കുകയും അവൻ ശുദ്ധനാകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവനെ യേശുവിനോടും മറ്റുള്ളവരോടും കൂടി ഇരുന്ന് കൂട്ടായ്മ അനുഭവിക്കുന്നതിനും തന്റെ ഭവനത്തിൽ അവർക്ക് വിരുന്ന് കൊടുക്കുന്നതിനും കഴിയും. അവർ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞൊരു ഭരണിയുമായി കടന്നു വന്ന് യേശുവിന്റെ തലയും പാദങ്ങളും പൂശി. യോഹന്നാന്റെ സുവിശേഷം 12:3 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ ആ സ്ത്രീ ലാസറിന്റെ സഹോദരിയായ മറിയയായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അവൾ യേശുവിന്റെ തലയിലും പാദത്തിലും തൈലം പൂശി. അത് കണ്ട ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു കുശുകുശുപ്പ്. യൂദാ ഇസ്കരിയോത്താവ് ആ അവസരത്തിൽ അവളെ കുറ്റം പറഞ്ഞു എങ്കിലും മറ്റ് ശിഷ്യന്മാരെല്ലാം യൂദായോട് ഒത്തുകൂടി. 8 വാക്യത്തിൽ നാം വായിക്കുന്നത് ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു. ഈ വെറും ചിലവ് എന്തിന്? ഇത് കേട്ടാൽ തോന്നും ഇവർക്കൊക്കെ ദരിദ്രരോട് ഭയങ്കര അനുകമ്പ ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ അവർ പാവങ്ങളെ അല്പമെങ്കിലും കരുതിയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പാവങ്ങളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുകയും തങ്ങളായി തന്നെ ഇതുവരെ ഒരു പാവപ്പെട്ടവനെയും സഹായിച്ചിട്ടില്ലാത്തവരുമായ ആളുകളെയാണ് ഈ സമയത്ത് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. പാവപ്പെട്ടവരെ സഹായിക്കുവാൻ, അവരെ ഉദ്ധരിക്കുവാൻ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്ന് മൈതാന പ്രസംഗങ്ങൾ നടത്തുന്ന എത്രയോ കോടീശ്വരന്മാരായ നേതാക്കന്മാരെ നാം കാണാറുണ്ട്. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു കാര്യമല്ല ഇവിടെ കാണുന്നത്. 9 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ കാര്യം കൃത്യമാണ്. ഇത് ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. ഇതിന്റെ വില കണക്ക് കൂട്ടിയിട്ട് ഒരു കൂലിക്കാരന്റെ ഒരു വർഷത്തെ കൂലിക്ക് തുല്യമായി വരും. 10 വാക്യത്തിൽ കാണുന്നത് യേശു അത് അറിഞ്ഞ് അവരോട് സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ യേശുക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടാത്ത യാതൊന്നിനും കൊടുക്കുകയോ യാതൊന്നിലും പ്രവർത്തിക്കുകയോ ചെയ്യരുത്. സമൂഹത്തിൽ ഏതെങ്കിലും ഒരു നല്ല പ്രവർത്തനത്തിനാണെങ്കിൽ തന്നെ അതിൽ ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടുകയില്ല എന്ന് കണ്ടാൽ, ക്രിസ്തുവിന്റെ നാമത്തിലല്ല ചെയ്യുന്നതെങ്കിൽ അതിൽ പങ്കെടുക്കുവാൻ ഞാൻ വിസമ്മതിക്കും. നിങ്ങൾ ഒരു പക്ഷേ എന്നെ വിമർശിച്ചേക്കും, നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതല്ലയോ എന്ന് ചോദിച്ചേക്കാം. ഞാൻ പറയട്ടെ, എന്ത് ചെയ്യാം? നാം അങ്ങനെ ഒരു തീരുമാനം എടുത്തേ മതിയാകൂ. സത്യത്തിൽ അപ്രകാരത്തിലുള്ള സൽക്കർമ്മങ്ങൾ വേണ്ടതുപോലുള്ള പ്രയോജനം ഒന്നും ചെയ്യുന്നില്ല എന്നത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. മനുഷ്യർക്ക് അനുഗ്രഹമായി തീരാവുന്ന കാര്യങ്ങൾക്ക് ഈ പറയുന്ന സ്നേഹിതർ എന്തെങ്കിലും കൈത്താങ്ങൽ ചെയ്യാറുണ്ടോ? പക്ഷേ ക്രിസ്തുവിന്റെ നാമത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ അത് മനുഷ്യർക്ക് പ്രയോജനമുണ്ടാകുന്നതാകും. അതിനെ നല്ല പ്രവൃത്തികൾ എന്ന് ദൈവം പോലും വിളിക്കും. 11 വാക്യത്തിൽ നാം കാണുന്നത് ദരിദ്രർ നിങ്ങൾക്കെല്ലായ്പ്പോഴും അടുക്കയുണ്ട്, ഞാൻ നിങ്ങൾക്കെല്ലായ്പ്പോഴും ഇല്ലതാനും. ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവന്റെ നാമം മഹിമപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരായ നാം വാസ്തവത്തിൽ ഇന്ന് അവന്റെ നാമത്തിൽ അധികമായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതും ഇതും ചെയ്ത് സമയം കളയുവാൻ നമുക്കില്ല എന്ന് ഓർക്കുക. ഇനിയും 12-13 വാക്യങ്ങളിൽ നാം കാണുന്നത് അവൾ ഈ തൈലം എന്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എന്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ബെഥാനിയിലെ കുഷ്ഠരോഗിയായിരുന്ന ആ ശിമോന്റെ ഭവനം യേശുവിന് പ്രകാശത്തിന്റെയും കൂട്ടായ്മയുടെയുമായ ഒരു സ്ഥലമായിരുന്നു. പക്ഷേ യെരുശലേം അതിന് വിപരീതമായിരുന്നു. യെരുശലേം വെറുപ്പിൻ്റെ സ്ഥലമായിരുന്നു. യേശു വെറുത്തെന്നല്ല, യേശുവിൻ്റെ ശത്രുക്കൾ അവനെ കൊല്ലുവാനായി പദ്ധതി ക്രമീകരിച്ച സ്ഥലമായിരുന്നു യെരുശലേം. 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അന്ന് പന്തിരുവരിൽ ഒരുത്തനായി യൂദാ ഇസ്കരിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ എന്തു തരും, ഞാൻ അവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. അന്ന് മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കം അന്വേഷിച്ചു പോന്നു. യൂദാ ഇസ്കരിയോത്താവിന്റെ ഈ പ്രവൃത്തി ഇരുണ്ടതും ആത്മീയ വീക്ഷണത്തോടെ മറിയ ചെയ്ത പ്രവർത്തനം കടകവിരുദ്ധവുമാണ്. യേശുവിനോട് മറ്റുള്ളവർ ചെയ്ത നീച പ്രവൃത്തികളിൽ ഏറ്റവും അധപ്പതിച്ചത് യൂദായുടെ പ്രവർത്തനമായിരുന്നു. യേശുവിനോട് കൂറുള്ളവനായിരിക്കേണ്ടവൻ അവനെ ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്തത്. മനുഷ്യഹൃദയത്തിലെ ഏറ്റവും നന്മയായതും ഏറ്റവും മോശമായതും ക്രൂശ് വെളിച്ചത്ത് കൊണ്ടുവരുന്നു. നാം വായിച്ചത് അന്ന് മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കം അന്വേഷിച്ചു പോന്നു എന്നത്രേ. യേശുക്രിസ്തു തനിയെയാകുന്ന സാഹചര്യത്തിൽ അവനെ അറസ്റ്റ് ചെയ്യുവാനാണ് പരിപാടിയിട്ടത്. അതായത് പുരുഷാരം അവനെ വിട്ടുപോയി കഴിയുമ്പോൾ അപ്രകാരം ഒരു സമയത്തിനു വേണ്ടിയാണ് യൂദ കാത്തിരുന്നത്. നമ്മുടെ കർത്താവ് 17 മുതലുള്ള വാക്യങ്ങളിൽ തൻ്റെ സ്വന്തമായവരുമായി മാളിക മുറിയിലേക്ക് കയറിപ്പോകും. അവിടെ വച്ച് അവൻ അവരിൽ ഒരാൾ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പരസ്യം ചെയ്യും. 20, 22 വാക്യങ്ങളിൽ സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടുകൂടെ പന്തിയിലിരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു. ഞാനോ കർത്താവെന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി. തിന്മ ചെയ്യുവാനുള്ള കഴിവ് തൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന ബോധം ഓരോ ശിഷ്യനും ഉണ്ടായി. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുവാൻ ആവശ്യമായത് തന്നിലുണ്ടെന്ന് ഓരോ വ്യക്തിയും അറിഞ്ഞിരുന്നു. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ഹൃദയത്തിലും ജീവിതത്തിലും ഉള്ളതായ ഈ സത്യം താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? താങ്കളും ഞാനും അത്രത്തോളം തന്നെ അധമന്മാരാണ്. ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് താങ്കൾ ഒരുപക്ഷെ പറഞ്ഞെന്നിരിക്കും. വാസ്തവത്തിൽ അത് ശരിയാണോ? ഇപ്പോൾ തന്നെ നാം കരുണയ്ക്കായി ദൈവത്തോട് നിലവിളിക്കേണ്ടിയിരിക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലില്ല എങ്കിൽ അടുത്ത 5 നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ അവനെ തള്ളിപ്പറയും. താങ്കളും എന്നിൽ നിന്നും വ്യത്യസ്തമല്ലല്ലോ. അങ്ങനെയുള്ള ചിന്ത നമ്മെ അവനോട് കൂടുതൽ അടുപ്പിക്കുവാൻ സഹായിക്കുന്നതാകും. 23 മുതലുള്ള വാക്യങ്ങളിൽ അവൻ ഉത്തരം പറഞ്ഞത്, എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളായിരുന്നു. എന്നാറെ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ ഞാനോ റബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. മറ്റ് ശിഷ്യന്മാർ യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചപ്പോൾ യൂദ അങ്ങനെ വിളിച്ചില്ല എന്നത് സത്യമാണ്. യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് വെച്ച് നോക്കിയാൽ ഇത്രയുമായപ്പോൾ യൂദ അവൻ ഇരുന്ന മുറി വിട്ട് വെളിയിൽ പോയി എന്നാണ്. 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് മങ്ങിക്കൊണ്ടിരുന്ന പെസഹ പെരുന്നാളിൻ്റെ കെട്ടടങ്ങിയ ചാരത്തിന്മേൽ കർത്താവ് തിരുവത്താഴം അനുഷ്ഠിക്കുന്നതായി കാണുന്നു. പെസഹ ആചരിക്കുമ്പോൾ പാനപാത്രം 7 പ്രാവശ്യം നൽകുക പതിവാണ്. അവസാനത്തെ പ്രാവശ്യമായിരിക്കാം യേശു തിരുവത്താഴം അനുഷ്ഠിച്ചത്. പെരുന്നാളിൽ അവർ 111 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ പാടുക പതിവായിരുന്നു. താങ്കൾ ആ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവും ആ പ്രത്യേകമായ രാത്രിയിൽ ഈ സങ്കീർത്തനങ്ങൾ പാടിയിരുന്നു എന്ന കാര്യം ഓർക്കണം. ആ സമയം അവിടുന്ന് തൻ്റെ ഓർമ്മയ്ക്കായി ഒരു സ്മാരകം കൊണ്ടുവയ്ക്കുന്നു. അത് ഓടുകൊണ്ടോ മാർബിൾ കൊണ്ടോ ഉണ്ടാക്കിയതല്ല, പിന്നെയോ താൽക്കാലിക വസ്തുക്കളായ അപ്പവും വീഞ്ഞും കൊണ്ടുണ്ടാക്കിയ അതെ സ്മാരകമായിരുന്നു അത്. അവ രണ്ടും അവൻ്റെ വരവ് വരെയും അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. 29ഉം 30ഉം വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. 1000 ആണ്ട് വാഴ്ചയിൽ പെസഹ വീണ്ടും ആചരിക്കപ്പെടും. യേശു കർത്താവ് പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ എന്നാണ്. അങ്ങനെ വരുമ്പോൾ അന്നത്തെ പെസഹ പിൻപോട്ട് നോക്കി ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ ഓർക്കുന്നതായിരിക്കും. അവൻ്റെ വരവിങ്കൽ അതെ 100 ആണ്ടുകളായി അതിനുവേണ്ടി നോക്കിക്കൊണ്ടിരുന്ന പെസഹ സഹസ്രാബ്ദ വാഴ്ചയിൽ പിൻപോട്ട് നോക്കി അവൻ്റെ മരണത്തെയും എഴുന്നള്ളത്തെയും ഓർക്കും. 31ാം വാക്യം സക്രിയ പ്രവചനത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാകുന്നു. ഇത് യേശുവിൻ്റെ ഉടനെ നടക്കുവാനുള്ള മരണത്തിൻ്റെ സൂചനയാകുന്നു. യേശു അവരോട് ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കിലിടറും, ഞാൻ ഇടയനെ വിട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. 32 33 വാക്യങ്ങളിൽ പത്രോസിന്റെ മറുപടി വളരെ രസകരമായിരിക്കുന്നു. കർത്താവേ, നിനക്ക് മറ്റുള്ളവരെ വിശ്വസിക്കുവാൻ പ്രയാസമാണ്, പക്ഷേ ഏതു വിധേനയും നിനക്ക് എന്നെ വിശ്വസിക്കാം എന്ന ഒരു ധ്വനി ഇല്ലേ ഇവിടെ ലഭിക്കുന്നത്? അതാണ് പത്രോസിന്റെ ഒരു പ്രധാന പ്രശ്നം എന്തായിരുന്നെന്നാൽ അവന് അവനെ തന്നെ അറിയില്ലായിരുന്നു. ഇന്ന് നമ്മിൽ പലർക്കുമുള്ള പ്രശ്നം അതുതന്നെയാണല്ലോ. ആത്മാർത്ഥത ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ആഗ്രഹമുണ്ടായിരിക്കാം, പക്ഷേ നമ്മെക്കൊണ്ട് തന്നെ സാഹചര്യത്തെ നേരിടുവാൻ സാധ്യമല്ല എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് പ്രയാസമാണ്. ചാടിക്കയറി തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിനായി താങ്കൾ ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കാറുണ്ടോ? കർത്താവ് പത്രോസിനോട് അതിന് മറുപടി പറഞ്ഞതാണ് 34 35 വാക്യങ്ങളിൽ നാം കാണുന്നത്. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു. താൻ കർത്താവിനെ ഒരു വിധത്തിലും തള്ളിപ്പറയുവാൻ പോകുന്നില്ല എന്ന് പത്രോസ് വീരവാദം മുഴക്കി. അതെ, ഒരു ദിവസം സന്ധ്യയാകാറാകുന്ന സമയത്തായിരുന്നു അവനത് പറഞ്ഞത്. അവൻ കർത്താവിനോടുകൂടെ മരിക്കുവാൻ പോലും തയ്യാറായിരുന്നു. പക്ഷേ ആ രാത്രിയിൽ കോഴി കൂകുന്നതിന് മുൻപ് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം. ആ കൂട്ടത്തിൽ നിന്നും ഇപ്പോൾ 2 പേരായി. ആദ്യം യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു. തന്നെ ഇതുവരെയും സ്നേഹിച്ച അരുമനാഥനെ യൂദ വിറ്റ് കാശാക്കി. അതെ, വളരെ വലിയ വീരവാദം മുഴക്കിയിരുന്ന പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഇതുപോലൊരു സാഹചര്യത്തിൽ ഏതൊരു മനുഷ്യനും പതറുവാൻ സാധ്യതയുണ്ട് എന്ന കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ യേശുവിന്റെ കാര്യത്തിൽ സാഹചര്യം ഇപ്പോഴും തന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. തുടർന്ന് നമുക്ക് യേശുവിനോടൊപ്പം ഗെത്സമന തോട്ടത്തിലേക്ക് ഒന്ന് പോകാം. 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ഇവിടെ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നാം പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. കർത്താവ് പറയുകയാണ്, ഈ പാനപാത്രം എന്നത് അവന്റെ ക്രൂശിനെ കാണിക്കുന്നു. ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതാകുന്നു. ആ പാനപാത്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് സർവ്വലോകത്തിൻ്റെയും പാപമാകുന്നു. മരണമെന്ന ആ ഒരു കാര്യത്തെക്കാൾ അധികം, ക്രൂശിൽ കിടന്നുള്ള ആ ഭയങ്കരമായ വ്യഥയേക്കാൾ ഉപരിയായി ഭയാനകമായ എന്തോ ഒന്നുണ്ട്. പലപ്പോഴും നാം അത് ഗ്രഹിക്കുന്നില്ല എന്നത്ര എനിക്ക് തോന്നുന്നത്. അത് ഇതാകുന്നു: യേശു പരിശുദ്ധനായവൻ, നിഷ്കളങ്കൻ, പാപികളോട് വേർവിട്ടവൻ, നമുക്ക് വേണ്ടി പാപമായി. ആ ക്രൂശിൽ സകല മാനവജാതിയുടെയും പാപം അവൻ്റെ മേലിട്ടു. എന്തെങ്കിലും നിയമബന്ധിതമോ സിദ്ധാന്തപരമോ ആയിട്ടല്ല, പിന്നെയോ യഥാർത്ഥമായും ആ പാപം അവൻ്റെ മേൽ വെച്ചപ്പോൾ കർത്താവിന് അനുഭവപ്പെട്ടിരിക്കാവുന്ന ഘോരത നമുക്ക് ഊഹിക്കുവാൻ പോലും സാധ്യമല്ല. സുഹൃത്തെ, പരിശുദ്ധനായ നമ്മുടെ കർത്താവിന് അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. എങ്ങനെയെങ്കിലും ക്രൂശിൽ നിന്നും ഒന്ന് രക്ഷപ്പെടണമെന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നതും, അതിനുവേണ്ടി അല്ല അവൻ പ്രാർത്ഥിക്കുന്നതും. പിന്നെയോ അവൻ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതം നിറവേറണമേ എന്നാകുന്നു. ഗെത്സമനയുടെ മുഴുവൻ പ്രസക്തി മനസ്സിലാക്കുക എന്നത് നമ്മെക്കൊണ്ട് അസാധ്യമാണ്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് കാൽവരിയുടെ വിജയം കർത്താവ് വാസ്തവത്തിൽ നേടിയത് ഗെത്സമനയിലാകുന്നു എന്നത്രേ. താൻ മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ പരീക്ഷയുണ്ടായതുപോലെ തന്നെ ഗെത്സമനയിലും കർത്താവ് സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. രണ്ടിടത്തും പരീക്ഷയുടെ ഗൗരവത്തിന് കുറവൊന്നുമില്ലായിരുന്നു. 42-ാം വാക്യം തന്നെ ശ്രദ്ധിച്ചാലും, രണ്ടാമതും പോയി, പിതാവേ ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടായെങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. യേശു കർത്താവ് അത് അംഗീകരിക്കുകയായിരുന്നു. ക്രൂശിനെ ഏതെങ്കിലും വിധത്തിൽ ഒഴിഞ്ഞു പോകുവാനുള്ള ഒരു ശ്രമമായിരുന്നു ഗെത്സമനയിൽ നാം കണ്ടതെന്ന് ആരെങ്കിലും വാദിച്ചാൽ അത് അതുപോലെ ശരിയല്ല. ലോകത്തിന്റെ പാപത്തെ തൻ്റെ മേൽ ചുമത്തുന്നതിനാൽ ഉണ്ടാകുന്ന ഭയങ്കരമായ നീചത്വം ഓർത്തപ്പോൾ അവൻ്റെ മനുഷ്യത്വത്തിൽ അതിനോട് ഒരു വെറുപ്പ് അല്ലെങ്കിൽ വൈമുഖ്യം അനുഭവപ്പെട്ടതിനാൽ അതിൽ നിന്നും കർത്താവ് ഒരു നിമിഷം പിന്മാറി. പക്ഷെ ഉടനെ തന്നെ അവൻ തന്നെ തന്നെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. അവൻ വന്നത് പിതാവിൻ്റെ ഹിതം ചെയ്യുവാനായിരുന്നല്ലോ. അതിനുവേണ്ടി അവൻ സമർപ്പിച്ചു പൂർണ്ണമായി, പൂർണ്ണമായി. ഇനി നമുക്ക് യേശുവിനോടൊപ്പം തോട്ടത്തിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ ഒന്ന് നോക്കാം. പത്രോസും യാക്കോബും യോഹന്നാനും ഏറ്റവും അടുത്ത്. അവൻ്റെ ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം യേശു തിരികെ വന്ന് നോക്കിയപ്പോൾ അവർ ഭംഗിയായി ഉറങ്ങുന്നത് കാണുന്നു. 40-ഉം 41-ഉം വാക്യങ്ങളിൽ കർത്താവ് പറയുകയാണ്, ഉണർന്നിരിപ്പീൻ, കാത്തിരിപ്പീൻ, ജാഗ്രത പുലർത്തുവീൻ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന പരീക്ഷ? ആരാണ് അവരെ പരീക്ഷിക്കുവാൻ പോകുന്നത്? സാത്താൻ അവിടെ ഉണ്ടായിരുന്നു എന്നത് മറക്കാതിരിക്കുക. അദൃശ്യമായ ഒരു ശത്രുവുമായി യേശു മല്ലുപിടിച്ചു എന്നത് വ്യക്തമാണ്. ഗത്സമനയിൽ അവൻ ശത്രുവിനെ തോൽപ്പിച്ചു, യേശു തന്നെ വിജയിച്ചു. കാൽവറിയിലെ വിജയം ഗത്സമനയിൽ അവൻ ഭരിച്ചു. 42 വാക്യത്തിൽ പിതാവിന്റെ ഹിതത്തിനായി ക്രിസ്തു തന്നെ തന്നെ ഏൽപ്പിക്കുന്നതാണ് നാം കാണുന്നത്. പൂർണമായും അവൻ ഏൽപ്പിച്ചു. 2 പോയി, പിതാവേ ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടായെങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇനി 43, 44, 45 വാക്യങ്ങളിൽ ശിഷ്യന്മാരുടെ അടുത്ത് വീണ്ടും വന്നപ്പോൾ കണ്ടത് അവർ ഉറങ്ങുന്നതാണ്. കർത്താവ് പറയാ, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ. ഈ 45 വാക്യത്തിന് 46 വാക്യത്തിനും ഇടയിൽ അല്പസമയമുണ്ട് എന്ന് വ്യക്തമാണ്. കാരണം 45 വാക്യത്തിൽ ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ട് 46 വാക്യത്തിൽ എഴുന്നേൽപ്പീൻ എന്ന് പറയുന്നതാണല്ലോ നാം കാണുന്നത്. ഒരുപക്ഷെ അല്പം ഒന്നുറങ്ങുവാൻ യേശു ഇതിനിടെ അവരെ നിർബന്ധിച്ചു കാണും. അവർക്കത് ആവശ്യവുമായിരുന്നു. അവരുടെ ശാരീരിക ആവശ്യങ്ങളിൽ നമ്മുടെ കർത്താവ് എത്ര ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. അവർ അല്പനേരം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഇനി എഴുന്നേൽക്കുക. 46, 47 വാക്യങ്ങളിൽ യൂദയും യേശുവിൻ്റെ ശത്രുക്കളും യേശു ചെയ്ത അനേകം അത്ഭുതങ്ങൾ കണ്ടവരാണല്ലോ. യേശുവിന് അലൗകികമായ ഒരു ശക്തി ഉണ്ടെന്നും അവനത് ഉപയോഗിക്കുമെന്നും അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ വന്നപ്പോൾ ആയുധധാരികളായ ഒരു വലിയ കൂട്ടത്തെ കൂടി അവർ കൂടെ കൊണ്ടുവന്നു എന്ന് കാണാവുന്നതത്രേ. ചിലപ്പോൾ അന്നുണ്ടായിരുന്ന സൈന്യം മുഴുവൻ അവനെ പിടിക്കുവാനായി വന്നു കാണും. 48 വാക്യത്തിൽ നാം കാണുന്നത്, അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു, അവനെ പിടിച്ചുകൊള്ളുവിൻ എന്നവർക്ക് ഒരു അടയാളം കൊടുത്തിരുന്നു. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിലേക്ക് നികൃഷ്ടമായ ഒരു സംഗതിയാണ് യൂദായുടെ ഉറ്റിക്കൊടുക്കുന്ന ആ ചുംബനം. 49, 50 വാക്യങ്ങളിൽ ഉടനെ അവൻ യേശുവിന്റെ അടുക്കൽ വന്ന് റബി വന്ദനം എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. യേശു അവനോട്, സ്നേഹിത നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് യേശുവിന്മേൽ കൈവച്ചു, അവനെ പിടിച്ചു. ഒരു ചുംബനം ഒന്നുകിൽ അംഗീകാരത്തിന്റെ അല്ലെങ്കിൽ ത്യജിക്കലിന്റെ അടയാളമാകാം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിച്ചുകൊള്ളുവീൻ എന്ന് 2 നാം വായിക്കുന്നുണ്ട്. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് യൂദ യേശുവിന് നൽകിയ ചുംബനം ഒറ്റിക്കൊടുക്കലിൻ്റെ ചുംബനമാണ്. ഒരു മനുഷ്യനെ ചെയ്യാവുന്നതിലേക്കും അധമമായ നിന്ദ്യമായ പ്രവൃത്തിയായിരുന്നു അത്. സ്നേഹിക്കുന്ന വ്യക്തിയെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഒറ്റിക്കൊടുക്കുക. യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ മുൻനിർണയിക്കപ്പെട്ട വ്യക്തിയായിരുന്നു യൂദ എന്നും അതിനാൽ അവന് മറ്റൊന്നും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല എന്നും ചില വേദശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്. അത് സത്യമെങ്കിൽ യൂദ വെറുമൊരു യന്ത്രം മാത്രമായിരുന്നിരിക്കണമല്ലേ, ഒരു പാവ. താങ്കൾക്ക് എന്തു തോന്നുന്നു? എനിക്ക് തോന്നുന്നത് യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തൻ്റെ മനസ്സിൽ തീരുമാനിച്ചുറച്ചതിന് ശേഷം വളരെ വിദഗ്ധമായിട്ടാണ് അവൻ അതിനുള്ള കരു നീക്കിയത്. അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും അവനുണ്ടായിരുന്നു. ഇപ്പോൾ നാം കാണുമ്പോൾ എല്ലാം നേരത്തെ മുൻനിർണയിച്ചതുപോലെ തോന്നാം. അല്ലെങ്കിലും ഏതൊരു സംഭവം നടന്നു കഴിയുമ്പോഴും ആ സംഭവത്തെ അങ്ങനല്ലേ നമുക്ക് കാണുവാൻ സാധിക്കൂ. താങ്കൾ വാദിച്ചേക്കാം ഈ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്ന് പ്രവചിച്ചിരുന്നതിനെ കുറിച്ച് എന്തു പറയുന്നു എന്ന്. താങ്കൾ പറഞ്ഞത് ശരിയാണ് സുഹൃത്തെ, അതങ്ങനെ പ്രവചിച്ചിരുന്നു. യൂദയാണ് തന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നതെന്ന് യേശു നേരത്തെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത് നേരത്തെ യൂദയ്ക്ക് ഒഴിഞ്ഞു മാറുവാൻ കഴിയുമായിരുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ആ പ്രവചനം പൂർത്തിയായതിനു ശേഷം, അതെ യേശുവിനെ ഒറ്റിക്കൊടുത്തതിനു ശേഷം യൂദയ്ക്ക് അനുദപിച്ച് മടങ്ങി വരാമായിരുന്നില്ലേ? അനുദപിക്കുവാനും തന്നെ അംഗീകരിക്കുവാനും യേശു യൂദയ്ക്ക് അവസാനമായി ഒരു അവസരം കൂടി കൊടുത്തിരുന്നു. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതായ ആ ചൂട് ചുംബനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പോലും യേശു അവനെ വിളിച്ചത് സ്നേഹിത എന്നത്രേ. പിന്നീട് യൂദ ദേവാലയത്തിലേക്ക് ചെന്ന് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് പ്രതിഫലമായി ലഭിച്ച വെള്ളിക്കാശ് എറിഞ്ഞു കളഞ്ഞപ്പോഴും അവന് വേണമെങ്കിൽ മനംമാറ്റമുണ്ടാകാമായിരുന്നു. താൻ ചെയ്തത് തെറ്റാകുന്നു എന്ന് യൂദയ്ക്ക് മനസ്സിലായി. പക്ഷേ അനുദപിക്കുവാനും യേശുവിനെ അംഗീകരിക്കുവാനും അവന് സാധിച്ചില്ല. ഇന്നും പലരുടെയും അനുഭവം ഇതത്രേ. തങ്ങൾ തെറ്റുകാരാണെന്ന് അവർക്കറിയാം. കുറ്റബോധത്തിൽ നിന്നും രക്ഷ നേടുവാൻ പലരും ചെയ്യുന്നത് ഏറ്റവും ഭോഷത്വമായ പ്രവർത്തനങ്ങളാണ്, ആത്മഹത്യ അതുപോലുള്ള ഓരോ കാര്യങ്ങൾ. അതിൻ്റെ ആവശ്യമില്ല സുഹൃത്തെ. താങ്കൾ എത്ര വലിയ പാപിയാകുന്നു എങ്കിൽ തന്നെ താങ്കളുടെ പാപം ക്ഷമിപ്പാൻ യേശു മതിയായവനാണ്. അതിന് യേശു തയ്യാറാണ്. താങ്കൾ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തതുപോലെ താങ്കളെ അംഗീകരിപ്പാൻ യേശു ഒരുക്കമാണ്. എന്തിന് കുറ്റബോധത്തിൽ നരകിച്ച് നശിക്കണം? യൂദ തനിക്ക് ലഭിച്ച അവസരങ്ങൾ പാഴാക്കി. ശരിയായ മാർഗത്തെ അവൻ അവഗണിച്ചു. പുരോഹിതന്മാർ യേശുവിനെ കെട്ടി പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ആ അവസരത്തിൽ വേണമായിരുന്നെങ്കിൽ യൂദായ്ക്ക് യേശുവിൻ്റെ മുൻപിൽ കവണു വീണിട്ട്, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ചെയ്തത് എന്തായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു, അന്നേരം അറിഞ്ഞിരുന്നില്ല എന്ന് പറയാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ യേശു കർത്താവ് യൂദായോട് ക്ഷമിക്കുമായിരുന്നു. അവനെ വീണ്ടും തൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരാളായി യേശു അംഗീകരിച്ചേനെ അവനെ പ്രയോജനപ്പെടുത്തുവാൻ യേശുവിന് കഴിയുമായിരുന്നു. എന്നാൽ അത് സംഭവിച്ചില്ല എന്നാണ് നാം കാണുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ കുറ്റബോധത്തിൽ പിടയുകയാണോ? എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുകയാണോ? യേശുവിൻ്റെ അടുത്തേക്ക് വരൂ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു.